ഇന്ന് ജൂലൈ മാസം 30-ാം തീയതി. തിരുവചനത്തിൽ നിന്നും സങ്കീർത്തന പുസ്തകത്തിൽ 59-ാം സങ്കീർത്തനവും 60-ാം സങ്കീർത്തനവും 61-ാം സങ്കീർത്തനവും ഇന്ന് വായിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു. എന്നെ സഹായിക്കുവാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായയെപ്പോലെ കുരിച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായികൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട്. ആര് കേൾക്കും എന്നവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കും. നീ സകല ജാതികളെയും പരിഹസിക്കും. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അവരെ കൊന്നുകളയരുതേ. എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവെ, നിന്റെ ശക്തി കൊണ്ട് അവരെ ഉഴൽമാറാക്കി താഴ്ത്തണമേ. അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും, അവർ പറയുന്ന ശാപവും ഭോഷ്കും നിമിത്തവും അവർ തങ്ങളെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ. കോപത്തോടെ അവരെ സംഹരിക്കണമേ. അവർ ഇല്ലാതെയാകുമെണ്ണം അവരെ സംഹരിച്ചു കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായയെപ്പോലെ കുരിച്ചും കൊണ്ട് അവർ നഗരത്തിനു ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. എൻ്റെ ബലമായുള്ളോവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. നീ കോപിച്ചിരിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു. പരിഭ്രമത്തിന് വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും. ഗിലയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രയീം എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫെലിസ്ത്യ ദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളിലൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിലെ നീക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവന് നീക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. ഇനി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ വായിക്കുന്നു. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കുകയും എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചപ്പോൾ മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയക്കുവാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിര് പറയുകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിക്കുവാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ലതാനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രയേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്ത് വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെക്കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾക്കുവാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നുവെന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളീൻ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അതിൻ്റെ അവസാന അധ്യായത്തിൽ അവസാന വാക്യങ്ങൾ ഇന്ന് നാം വായിക്കുകയുണ്ടായി. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുത്ത് ഉദ്ധരിക്കുന്ന പഴയ നിയമത്തിലെ പ്രവചന പുസ്തകത്തിലെ ഒരു ഭാഗം ഇവിടെ നാം വായിക്കുകയുണ്ടായി. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ എന്ന് ഇതിൻ്റെ 28-ാം വാക്യത്തിൽ അവിടെയുള്ള അധികാരികളോട് അവനെ വിസ്തരിക്കുന്നവരോട് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കിവിടെ കാണുവാൻ കഴിയും. നമുക്കറിയാം, ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസ് യഹൂദ ജനത ഉൾക്കൊള്ളുവാൻ മടി കാണിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവൻ മെഷിഹയാണെന്നുള്ള ആ പരമാർത്ഥമായിട്ടുള്ള കാര്യം, സത്യം അവർ അംഗീകരിക്കാതെ ഇരിക്കുമ്പോൾ ഇവിടെ നാം വായിക്കുന്നു, ഒരു ദിവസം സമയമെടുത്ത്, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് അവർ കൂടി വന്നു. അവിടെ സമയമെടുത്ത് രാവിലെ മുതൽ വൈകുന്നത് വരെ, സന്ധ്യ വരെ പ്രവചന പുസ്തകങ്ങളും ന്യായപ്രമാണങ്ങളും ഒക്കെ എടുത്ത്, മോശയുടെ ന്യായപ്രമാണമൊക്കെ ഉദ്ധരിച്ച് പൗലോസ് വിവരിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷം ഈ കാര്യമായിരുന്നു. അവനത് പറയുമ്പോൾ ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ഒടുവിൽ ഉണ്ടാകുന്ന കാര്യം അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് പറയുന്നതാണ് ഈ യെശയ്യാ പ്രവചനത്തിലെ ഉദ്ധരണിയായിട്ട് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. മന്ദമായിരിക്കുന്ന ആ ഹൃദയമുള്ള, ചെവിയുള്ള, അടഞ്ഞിരിക്കുന്ന കണ്ണുള്ള അവസ്ഥ ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സകലതും വിവരിച്ചു കൊടുക്കുമ്പോഴും ഇതൊന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ, മനസ്സിലാക്കുവാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഒരു ജനതയെ യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ നേരത്തെ തന്നെ ദർശിച്ചിരുന്നു. ഈ ജനത്തോടുള്ള ബന്ധത്തിലത് പറഞ്ഞിരുന്നു. ഇപ്പോൾ പൗലോസ് പറയുന്നു, ഈ ജനം നിങ്ങൾ തന്നെ. പ്രവാചകൻ ഏത് ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? അത് നിങ്ങൾ തന്നെ. നിങ്ങൾ തള്ളിക്കളഞ്ഞ ഈ സുവിശേഷം, ഈ രക്ഷ, ഇത് ജാതികൾക്ക് ദൈവമായിച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളു. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ തലമുറയിൽ ഈ സത്യം, ഈ പ്രവചന വാക്കുകൾ അക്ഷരം പ്രതി നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്, നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ജാതികളായിരുന്ന നമുക്കും യഹൂദ ജനതയോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമുക്കും ഈ രക്ഷയുടെ ഗുണഭോക്താക്കളാകുവാൻ, അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരുവാൻ ദൈവകൃപയാൽ നമുക്കും ഇടയാക്കി. ദൈവം ഒരുക്കിയ രക്ഷയെ അനേകർ തള്ളിക്കളയുമ്പോൾ, അനേകർ ഗണ്യമാക്കാതെ പോകുമ്പോൾ, നമുക്ക് ദൈവമക്കളാകുവാൻ ദൈവം അവകാശം നൽകി, അവസരം നൽകി. ജാതികളെന്നുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ രക്ഷ, അത് ക്രിസ്തുവിൽ കൂടെ ലഭ്യമായത് മൂലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കുന്ന ആ അനുഭവത്തോടുകൂടെ നമുക്ക് മുന്നേറാം. ആ ഒരു അനുഭവത്തിലായിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, കാംക്ഷിക്കാം. ഈ രക്ഷയെ തള്ളിക്കളയരുതേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ.